You're with SBS Radio.
നമസ്കാരം, ശ്രീ വിനോദ് കാമ്പോത്ത്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. വിനോദ്, അടുത്തിടെയായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ വാർത്തകളിൽ ഇടം നേടിയതുമായ ഒന്നാണ് സ്ട്രോബെറിയിലും മറ്റ് പഴവർഗ്ഗങ്ങളിലും തയ്യൽ സൂചി കണ്ടെത്തിയ സംഭവം. ഇതിൽ പലർക്കും ആശങ്കയുള്ളത് എങ്ങനെ ഇവ ഇനി ധൈര്യമായി വാങ്ങുമെന്നതാണ്. അപ്പോൾ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? എങ്ങനെ ഇവ സുരക്ഷിതമെന്ന് നമുക്ക് ഉറപ്പു വരുത്താൻ കഴിയും?
ശരിയാണ്. ഈ അടുത്ത ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഇത് ഈ പ്രശ്നം ഒരു ബേണിംഗ് ടോപ്പിക് ആണ്. കാരണം പലയിടത്തും പല സ്റ്റേറ്റിലും ഇപ്പോഴും ഇത് സ്ട്രോബെറിയിലും ആപ്പിളിലും ബനാനയിലും വരെ കാണുന്നുണ്ട്. സംഭവിച്ചു. ഇനിയിപ്പോ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ പ്രധാനമായിട്ടും ഗവൺമെന്റ് പരിഗണിക്കുന്നത്. ഒന്ന്, ഫാമേഴ്സിനോടെല്ലാം മെറ്റൽ ഡിറ്റക്ടർ, അതായത് ഇവരെല്ലാം ടൺ കണക്കിന് സ്ട്രോബെറിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ അവിടെയൊക്കെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പലരും ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. ഉടൻ തന്നെ സൂപ്പർ മാർക്കറ്റും അത് മെറ്റൽ ഡിറ്റക്ട് ചെയ്യാത്ത ഫ്രൂട്ട്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് വരികയാണ് ഇപ്പോ. അപ്പൊ അവർ അതിനുള്ള പ്രോഗ്രാമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഏത് ഫ്രൂട്ട്സ് കഴിച്ചാലും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പീസാക്കി മുറിച്ച് പരമാവധി ചെറിയ പീസുകളാക്കി നോക്കിയതിനു ശേഷം മാത്രം കൊടുക്കുക എന്നുള്ളതാണ് തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. അല്ലാതെ ഈ മെഷേഴ്സ് എല്ലാം ഇഫക്റ്റീവ് ആയി വരുന്നവരെ, ഇംപ്ലിമെന്റ് ആയി വരുന്നവരെ നന്നായിട്ട് പല പീസുകളായിട്ട് മുറിച്ചിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തൽക്കാലത്തേക്ക്.
ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ സന്ദർശിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരമുണ്ടോ? എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ?
തീർച്ചയായിട്ടും. അത് അവരുടെ സപ്ലയർ ഗ്യാരണ്ടി പ്രോഗ്രാം ഉണ്ട്, സപ്ലയർ അപ്രൂവ്ഡ് സപ്ലയർ പ്രോഗ്രാം. അതിലൊക്കെ ഏത് സപ്ലയറിൽ നിന്ന് എടുക്കുന്നു, അവർക്കുള്ള ഫെസിലിറ്റീസ് എന്തെല്ലാമാണ്. പക്ഷെ പറയുകയാണെങ്കിൽ നമ്മുടെ സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മെറ്റൽ ചിറ്ററും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ ഇതുവരെ ഇല്ലായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതോടെയാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയേക്കണം. നമ്മൾ സൂപ്പർ മാർക്കറ്റില് അവരുടെ പർച്ചേസ് ഹിസ്റ്ററി, പർച്ചേസ് ഇൻഫോം എല്ലാം എന്താ പറയുക, പർച്ചേസ് ചെയ്യുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുമ്പോൾ അതിലെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഏത് കസ്റ്റമറിന് വാങ്ങിക്കുന്നു, അവർക്ക് എന്തെല്ലാം സേഫ്റ്റി പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അത് വെരിഫൈ ചെയ്യാറുണ്ട് സാധാരണ.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ പൊതുവിലുള്ള കാര്യം നോക്കിയാൽ, ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
അത് പറയണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും ഹോൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ അത് പ്രധാനമായിട്ടും ഈ കണ്ടാമിനേഷൻ ഉള്ളത് അതിന്റെ സർഫസിലാണ് നമുക്കറിയാം. അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ടു കഴിഞ്ഞാല് ഞാനിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളാണ്. പറയണം, മറ്റേ കടകളിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം അത് നമ്മുടേതായ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വേണം അവിടുന്ന് വാങ്ങിക്കാൻ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാലും അത് ഓൾറെഡി വാഷ്ഡ് ആയിരിക്കും, വാഷിങ്ങും സാനിറ്റൈസേഷനും എല്ലാം ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുകൂടാതെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളും അത് വാഷ് ചെയ്യണം. ശരിക്കും നമുക്കറിയാം നമ്മുടെ വെള്ളത്തിൽ ഒരു 1 PPM തൊട്ടൊരു 5 PPM വരെ ക്ലോറിൻ ഉണ്ട്. അപ്പൊ അത് വാഷിങ്ങിൽ തന്നെ ഒരുമാതിരി എല്ലാം ഇതും പോകും. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് വാങ്ങിക്കുക. പിന്നെ എന്തെങ്കിലും എന്താ പറയുക, റഫ് ആയിട്ടുള്ള സ്കിന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, റോക്ക് മെലിൻ പോലെയുള്ളതൊക്കെ. പിന്നെ അതിലൊക്കെ ബാക്ടീരിയ ട്രാപ്പ് ചെയ്തിരിക്കും, വൈറസും ബാക്ടീരിയ, അതൊരു പ്രശ്നമാണ്. പിന്നെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പരമാവധി ആ യൂസ് ബൈ ഡേറ്റ് നോക്കണം. അത് കവേർഡ് ആണോ, അങ്ങനെ എന്താ പറയുക, എല്ലാം ശരിക്കും കവർ ചെയ്തിട്ടുള്ളതാണോ നോക്കണം. ഓപ്പൺ ആണെങ്കിൽ വാങ്ങിക്കരുത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ വെജിറ്റബിൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് തൽക്കാലം കട്ട് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ സർഫസ് ഡാമേജ് ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതാണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. എന്തെങ്കിലും കട്ടോ ബ്രൂസോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. പിന്നെ യൂസ് ബൈ ഡേറ്റ് കഴിയാത്തത് മാത്രം വാങ്ങിക്കണം, അത് ശ്രദ്ധിച്ച് നോക്കണം, അത്രേ ഉള്ളൂ. പച്ചക്കറിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഉരുളങ്കിഴങ്ങ് കൂടി പറയാം. ഉരുളങ്കിഴങ്ങൊക്കെ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും പച്ച കളറുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലിപ്പോ ഈ ഗ്ലൈക്കോ ആൽക്കലോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഒരു നാച്ചുറൽ ടോക്സിൻ ആണ്, അതായാലുണ്ട്. അത് പച്ച കളറോ അല്ലെങ്കിൽ മുളയുള്ളതോ വാങ്ങിക്കരുത്. പിന്നെ കിഡ്നി ബീൻസ് ഒക്കെ വാങ്ങിക്കണം, അത് ലെക്റ്റിൻസ് എന്ന് പറഞ്ഞൊരു തരം ടോക്സിൻ ഉണ്ട്. കിഡ്നി ബീൻസ് ആണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്, റെഡ് കിഡ്നി ബീൻസ്. അതൊക്കെ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നല്ല ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്തിട്ടൊക്കെ വേണം ഉപയോഗിക്കാൻ. 10 മിനിറ്റും കുക്ക് ചെയ്യണം. അത് പിന്നെ സുക്കിനി, അത് അതിൻ്റെ അകത്തും ക്യുക്കുറാബിറ്റ് എന്ന് പറഞ്ഞ ബിറ്റാസിൻ എന്ന് പറഞ്ഞൊരു ഒരു ടോക്സിൻ അതിലുണ്ട്. അപ്പം അതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് സൂക്ഷിക്കണം. ഈ ഫുഡ് പോയിസനൊക്കെ പലയിടത്തും പൊട്ടറ്റോ കഴിച്ചിട്ട് മറ്റേ ഓവർസീസ് മറ്റേ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ മരിച്ചിട്ട് വരെ ഉണ്ട് ആൾക്കാർ. ഈ മുളയുള്ളതും പച്ചക്കളറുള്ളതൊക്കെ, പച്ചക്കളർ നിവൃത്തിയില്ലെങ്കിൽ ചെത്തിക്കളയെങ്കിലും വേണം, അതൊരിക്കലും എടുക്കരുത്, അവഗണിക്കാൻ പാടില്ല. അതൊക്കെയാണ് പൊതുവെ ഇതിനെപ്പറ്റി എടുത്തു പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്.
റെഡ് കിഡ്നി ബീൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ച് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അതിന് ഉള്ള പ്രശ്നം എന്താണ്?
അതിൽ ഞാൻ പറഞ്ഞതുപോലെ ലെക്റ്റിൻസ് എന്ന് പറഞ്ഞ ലെക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടോക്സിൻ ഉണ്ട് അതിനകത്ത്. ആ ടോക്സിൻ അത് നമ്മൾ അത് എന്താ പറയണേ, നമുക്ക് കടുത്ത വയറുവേദനയും വോമിറ്റിങ്ങും ഡയറിയും ഒക്കെ ഉണ്ടാക്കും എന്നുള്ളത് കളഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അത് ടോക്സിൻ കളയാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് 5 മണിക്കൂറെങ്കിലും അത് മുക്കി വെക്കുക, പിന്നെ നന്നായിട്ട് 10 മിനിറ്റെങ്കിലും ബോയിൽ ചെയ്തിട്ട് വേണം അത് കഴിക്കാൻ. അപ്പൊ അത് സ്ലോ കുക്കറിലൊന്നും അത് ചെയ്യരുത് ഒരിക്കലും കിഡ്നി ബീൻസ്, കാരണം അത് ഹൈ ടെമ്പറേച്ചർ വേണം
എപ്പോഴും.
ഡിസ്ട്രോയ് അതിന്റെ ടോക്സിൻ നശിച്ചു പോകണമെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ അത് കുക്ക് ചെയ്തിട്ട് വേണം കിഡ്നി ബീൻസ് കഴിക്കാൻ.
ഓക്കെ, തീർച്ചയായിട്ടും.
പൊതുവെ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കുറെ ഒക്കെ വിശ്വസിക്കാം, കാരണം കാരണം വെച്ചാൽ വാഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം ക്ലീനിങ്ങും സാനിറ്റൈസിങ്ങും, ഈ രണ്ട് പ്രോസസ്സാണ് സാധാരണ നമ്മൾ ഈ സാലഡ് ഈ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഫാക്ടറിയിലൊക്കെ പോയി കാണാവുന്നത്. അപ്പൊ അവിടെ എല്ലാം ചെയ്തിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞ ആ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റിലെ ആളുകളുടെ കൈകളിൽ നിന്ന് ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ, ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, പിന്നെ വീട്ടിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് സ്റ്റേജിൽ കണ്ടാമിനേഷൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ, കാരണം ഫ്രൂട്ട്സും വെജിറ്റബിളും പൊതുവെ വലിയ കുഴപ്പങ്ങൾ കാണാറില്ല.
ഓക്കെ, ഇത് ഇത്തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തട്ടുപിടിപ്പിക്കുമ്പോൾ തന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്നുണ്ടായിരിക്കുമല്ലോ, അതായത് കീടനാശിനി ഉപയോഗിക്കാറുണ്ടായിരിക്കുമല്ലോ. അതുകൂടാതെ തന്നെ ഇത് കേടാവാതിരിക്കാൻ എന്തെങ്കിലും കെമിക്കലോ മറ്റോ ഉപയോഗിച്ചാണോ ഇത് സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും വിൽപ്പനയ്ക്ക് വെക്കുന്നത്?
ഇല്ല, സൂപ്പർ മാർക്കറ്റുകളിൽ ഒരിക്കലും കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല. വലിയ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്, സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോഴത്തെ ലീഡിംഗ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളൊന്നും കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല അവർ. പക്ഷെ അല്ലാതെ ആവശ്യത്തിനുള്ള കെമിക്കല് ഫാമിംഗ് ലെവലിൽ തൊട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. എന്താ പറയുക, മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ പെസ്റ്റിസൈഡും ഹെബിസൈഡ് ഫംഗിസൈഡ് ഒക്കെയാണ് ഒരു വർഷം ഇവിടെ ചിലവാകുന്നത്. അതെല്ലാം ഫാമിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കെമിക്കൽ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം വളരെ പെസ്റ്റിസൈഡ് ശരിക്കും യൂസ് ആവുന്നുണ്ട് ഇവിടെ. അപ്പോ അതുകൊണ്ടാണ്, അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളായിട്ടുള്ള ഒരു വാഷിംഗ് നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും. എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവര് ഇങ്ങനെ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡിന്റെ റെസിഡ്യൂ, അതായത് അതിന്റെ അത് റെസിഡ്യൂ കണ്ട അതിനെയൊക്കെ നമ്മൾ അവര് ഡേർട്ടി ഡസൺ എന്ന് പറഞ്ഞിട്ട് അവര് 12 ഐറ്റംസ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉള്ള അതിന്റെ റെസിഡ്യൂ ഉള്ള ഇതായിട്ട് അവര് അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാൻ വേണമെങ്കിൽ ഡർട്ടി ഡസൺ ഏറ്റവും മോശം, ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അല്ലെ കെമിക്കൽ റെസിഡ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. സ്ട്രോബെറീസ്, നമ്മുടെ ചീര, പിന്നെ നെക്ടറിൻ, ആപ്പിൾ, ഗ്രേപ്സ്, പീച്ചസ്, ചെറീസ്, പെയേഴ്സ്, ടൊമാറ്റോസ്, സെലറി, പൊട്ടറ്റോസ്, സ്വീറ്റ് ബെൽ പെപ്പർ, അത് കാപ്സിക്കം, അത്തരം സാധനങ്ങളാണ് ഏറ്റവും അപകടകാരിയായിട്ട് ആ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത് 12 എണ്ണത്തിൽ. അതുകൊണ്ട് അത്രയും ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിലൊരു എക്സ്ട്രാ കെയർ കൊടുക്കുക. മെയിനായിട്ട് വാഷിംഗ്, നമ്മുടെ കൊണ്ടുവരുന്ന വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഉള്ള വാഷിംഗ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കൂടുതലും അതിലും മെജോറിറ്റി അതിൽ പോകും. വെള്ളത്തിലും കുറച്ച് ക്ലോറിനൊക്കെ ഉണ്ട് നമ്മുടെ അറിയാലോ, നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ ക്ലോറുണ്ട്. അപ്പൊ എല്ലാം പൊളിച്ചോളും. പിന്നെ പിന്നെ ഒരു അല്ലെങ്കിൽ ഒരു 2% ഉപ്പ് ഉള്ള വെള്ളത്തിൽ കഴിയുക, ക്ലോറും എല്ലാ പെസ്റ്റിസൈഡ് റെസിഡ്യൂം മാറിക്കോളും
തീർച്ചയായിട്ടും. സാലഡുകളും മറ്റും കഴിച്ചത് വഴി പലപ്പോഴും ലിസ്റ്റീരിയ എന്ന രോഗം ബാധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പാക്കറ്റിലുള്ള സാലഡും അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളും ഒക്കെ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്?
ഈ ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ കുറവുള്ള ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിലൊക്കെ അത് കൂടുതൽ അപകടം ചെയ്യും. അപ്പൊ അതിൽ പറയാനുള്ള, ഇപ്പൊ സൽവി ചോദിച്ച പോലെ ഓസ്ട്രേലിയയില് ഈ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് കൂടുതലായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട് ലിസ്റ്റീരിയയുടെ.
പക്ഷെ
സാലഡിലാണ് ഇത് കൂടുതൽ വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ സാലഡിൽ വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇത് വളരെ റെയറാണ് കാരണം സാലഡ് വരിക എന്നുള്ളത്. കാരണം വെച്ചാൽ അത് അവരുടെ ആ പാക്കേജിങ് ഫാക്ടറിയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണത്. കാരണം എപ്പോഴും സാലഡ് വരുന്നത് കഴുകണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവർ റെഡി ടു ഈറ്റ് ആണത്, നേരെ പാക്കറ്റ് പൊട്ടിക്കുക കഴിക്കുക. അപ്പൊ പക്ഷേ ഇതിങ്ങനെ വരുന്നത് വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്, അങ്ങനെ വരാൻ പാടില്ല. അത് ലിസ്റ്റീരിയ പോണെങ്കിൽ അത് കുക്ക് ചെയ്യണം, കുക്ക് ചെയ്യാതെ ലിസ്റ്റീരിയ പോകരുത്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ലിസ്റ്റീരിയ നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റും. കാരണം ഈ അണുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പാക്ക് ചെയ്യുന്ന ഫാക്ടറികളിലൊക്കെ ഇത് പൊതുവെ ലിസ്റ്റീരിയ എല്ലായിടത്തും ഉണ്ട്, സോയിലുണ്ട്, വാട്ടറിലുണ്ട്, പൊതുവെ അന്തരീക്ഷത്തിൽ ഈ സംഭവമുണ്ട്. നമ്മൾ പെറ്റ് വഴിയും മറ്റുള്ള മൃഗങ്ങൾ വഴിയൊക്കെ ഇത് ഇതിലേക്ക് ബാധിക്കും.
സാലഡ് ലീവ്സ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധ്യത ഇല്ലല്ലോ,
സാലഡ് കുക്ക് ചെയ്യാനുള്ളത് ഇല്ല. അതുകൊണ്ട് വളരെ കിച്ചണില് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല ഒരു സാഹചര്യത്തിൽ തന്നെ അത് വാഷ് ചെയ്ത് വളരെ വൃത്തിയായ പാത്രങ്ങളും കട്ടിംഗ് ബോർഡും ഒക്കെ എടുക്കുക. ഇപ്പോഴും 40% ആളുകളും ഈ കട്ടിംഗ് ബോർഡ് ഒരു കട്ടിംഗ് ബോർഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്താ പറയുക, മീറ്റിനും പച്ചക്കറിക്കും ഒക്കെ ഒറ്റ കട്ടിംഗ് ബോർഡിലാണ് ഇവിടെ ഇപ്പോഴും ഓസ്ട്രേലിയയിലും ഇത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിലൊക്കെ മിക്കവർക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് വേറെ പ്രത്യേകിച്ചുള്ള കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളും കുഞ്ഞു കുട്ടികളും പിന്നെ വാർദ്ധക്യം ഉള്ള എൽഡർലി ആയിട്ടുള്ള ആളുകളൊക്കെ അത് പരമാവധി ഇങ്ങനെയുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ലീഫ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഫ്രോസൺ ആയും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പൊ ഇവ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കരുതലുകൾ എടുക്കേണ്ടതുണ്ടോ?
ആ അത് പറയുമ്പോ വെച്ചാ ഫ്രോസൺ വെജിറ്റബിൾ എന്ന് പറഞ്ഞാല് കാരണം വിദേശത്ത് വരുന്ന വിദേശ രാജ്യങ്ങളിൽ വരുന്ന പ്രത്യേകിച്ച് ചൈന വരുന്ന വെജിറ്റബിൾ ആണ് നമ്മളെ അടുത്തിടയ്ക്ക് പ്രോബ്ലം ഒക്കെ നമുക്കറിയാം. ഈ സ്ട്രോബെറി അല്ല റോസ്ബെറിയും അതും ഇതെല്ലാം അതിലെ കണ്ടാമിനേഷൻ ആയി കണ്ടു, ഹെപ്പറ്റൈറ്റിസ് എയും ഒക്കെ ഡിറ്റക്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് വിദേശ രാജ്യങ്ങൾ പറഞ്ഞ വെച്ചാൽ അവര് ചൈനയിലൊക്കെ ഈ അടുത്തിടയ്ക്ക് അവർ നടത്തിയ ഒരു ഇൻസ്പെക്ഷനിൽ കണ്ടതെന്ന് വെച്ചാൽ ഹ്യൂമൻ വേസ്റ്റും എക്സ്ക്രീഷൻ അതെല്ലാം ഇതിലൊക്കെ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവിടെ. വേറൊരു കുഴപ്പം വെച്ചാൽ ഞാൻ ഇവിടെ 5% അതായത് വിദേശത്ത് വരുന്ന എല്ലാ ഫുഡും സർവൈലൻസ് ഫുഡ് എന്നുള്ള രീതിയിൽ കാറ്റഗറിയിലാണ് നമ്മുടെ ഗവൺമെന്റ് പെടുത്തിയിരിക്കുന്നത്. അതായത് ആകെ 5% മാത്രമേ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ആ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും 100% ടെസ്റ്റ് വരുള്ളൂ. അപ്പൊ അത് ഈ 5% രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി 95% നമുക്ക് ഇവിടെ വരും. അപ്പൊ മൊത്തത്തില് അതുകൊണ്ട് അത് 100% സുരക്ഷിതം എന്ന് പറയാൻ പറ്റത്തില്ല. നാനാസ് ഫ്രോസൺ മിക്സ്ഡ് ബെറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നാനാ എന്ന് പറയാൻ കമ്പനി, അതൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ വന്നു, അത് ഭയങ്കര നമുക്കറിയാം മാരകമാണ്. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടഡ് ഫുഡ്സ് കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. പിന്നെ ഈ ഹെർബ്സും സ്പൈസസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹെർബ്സ് സ്പൈസസ് പീനട്ട് ആൽമണ്ട് കാഷ്യൂ പിസ്ത അങ്ങനെ സാധനങ്ങളെല്ലാം ഇറേഡിയേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്, ഗെൻസിനിലൊക്കെ എന്റെ കമ്പനി ഉണ്ട്. അപ്പൊ അവിടെ ഇത് കൊടുത്തിട്ട് കോപ്പാൾ 60 എന്നൊക്കെ പറഞ്ഞ് അത് വെച്ചിട്ട് ഭയങ്കര റേഡിയേഷൻ ഇറേഡിയേഷൻ ചെയ്തിട്ടാണ് പ്രോസസ്സ് നടത്തിയിട്ടാണ് അത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് അതുവഴി എല്ലാ വൈറസും ബാക്ടീരിയൊക്കെ അതിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു, ഇപ്പൊ രണ്ടു ഇതുണ്ട്, ഗാമാരശ്മികൾ കടത്തിവിടുകയാണ്. അത് അങ്ങനെയാണ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള എക്സ്റേ കടത്തിവിടും. അങ്ങനെയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ എത്തുന്നത്. അതൊക്കെ എല്ലാം എന്താ ഈ ഫ്യൂമിഗേഷൻ പോലെ തന്നെ ഇറേഡിയേഷൻ ഉണ്ട്.
ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രണ്ട് കാര്യം കൂടെ ചോദിക്കാനുള്ളത്. അതായത് ഒന്ന്, ഫോയിൽ പേപ്പർ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഭക്ഷണം പൊതിയാനും അതിന് അടിയിലായും ഒക്കെ ഇടാറുണ്ട് ഫോയിൽ പേപ്പർ. അപ്പോൾ ഈ ഫോയിൽ പേപ്പർ, പ്രത്യേകിച്ചും ഇത് അലുമിനിയം ഫോയിൽ പേപ്പറാണ്, അപ്പോൾ ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഒന്നാണോ?
ഇത് അലുമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചറസ് ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറയാം. പക്ഷേ എങ്കിലും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഒരുപാട് അത്ര ഇനപ്പായിട്ടുള്ള റിസർച്ചും നടക്കുന്നില്ല, നടന്നിട്ടില്ല അതിനെപ്പറ്റി. ഇതിന്റെ അത്ര ഹാം എന്താണെന്നുള്ളതിന്റെ ആ ലെവൽ ഓഫ് ഡിഗ്രി ഓഫ് എന്താ പറയണേ അതിന്റെ എത്ര ഇഷ്യൂസ് ഉണ്ടാക്കുന്നുള്ളതിനെപ്പറ്റി അത്ര വിശദമായ പഠനങ്ങൾ ഇപ്പോഴും നടന്നിട്ടില്ലെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എങ്കിലും മറ്റുള്ള കുറച്ച് സ്റ്റഡീസ് ഒക്കെ പ്രത്യേകിച്ച് 2012 ഒരു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു, അതിൽ പറഞ്ഞ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ മലയാളികളൊക്കെ ഈ ബാബിക്കൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവനിൽ ഇതൊക്കെ ചൂടാക്കുമ്പോഴൊക്കെ എപ്പോഴും ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യും. പിന്നെ അതൊരു പ്രശ്നം. പിന്നെ അസിഡിക് ആയിട്ടുള്ള ഫുഡ് നമുക്കറിയാം, എന്താ പറയുക, ടൊമാറ്റോയും പിന്നെ ക്യാബേജ് ലെമൺ പിന്നെ ഉപ്പ് അതൊക്കെ ഉപ്പ് അതിൻ്റെ അകത്തിടും, അതുകൂടാതെ ഉപ്പും അങ്ങനെയുള്ള ഇതൊക്കെ കൂടി പിന്നെ സ്പൈസസ് ഉണ്ട് അതെല്ലാം കൂടി ചേരുമ്പോൾ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ലീച്ച് ചെയ്യുന്നത് ഫുഡിലേക്ക്, ഈ അലുമിനിയം നമ്മുടെ ഫുഡിലേക്ക് ലീച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് അത്ര നല്ലതല്ല. ഹൈ ടെമ്പറേച്ചർ ഒഴിവാക്കുക, പിന്നെ അസിഡിക് ആയിട്ടുള്ള ഫുഡും പിന്നെ ഉപ്പ് സ്പൈസസ് ഒക്കെ അതിലുണ്ടെങ്കിൽ അതും ചെയ്യാതിരിക്കുക. പിന്നെ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അലുമിനിയം പ്രത്യേകിച്ച് കോൾഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ ചെയ്യാനുള്ളത് ഞാൻ പറയത്തുള്ളൂ എന്റെ ഇതില്. കാരണം മറ്റുള്ള ഹൈ ടെമ്പറേച്ചറും അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് അലുമിനിയം നമ്മുടെ ഫുഡിലേക്ക് ലീച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് അത്ര നല്ലതല്ല എന്ന് പൊതുവെ കണ്ടിട്ടുണ്ട്.
അതുപോലെ ഒരു കാര്യം കൂടി ഉള്ളത്, വിനോദ്, ഇവിടെ വുഡൻ കട്ടിംഗ് ബോർഡ് അല്ലെങ്കിൽ സെർവിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, കഴിഞ്ഞ വർഷം വുഡൻ കട്ടിംഗ് ബോർഡും സെർവിംഗ് ബോർഡും ഒക്കെ ഉപയോഗിച്ചതിന് ലണ്ടനിൽ ഒരു റെസ്റ്റോറൻറ്റിന് പിഴ ഈടാക്കുകയും മറ്റും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയയിലെ ഒരു സാഹചര്യം എന്താണ്? ഇവിടെ ഇത് ഉപയോഗിക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്? ഇതിന് എന്തെങ്കിലും പ്രത്യേക നിബന്ധനകൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ?
ഇവിടെ ഞാൻ അറിഞ്ഞത് കാരണം ബെർഗാമിൽ എന്റെ യു കെയിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ അത് 10-15 പേരോളം ഇങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് വന്നിരുന്നു ഫുഡ് പോയ്സണിങ്. അപ്പൊ ആ സമയത്ത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോഴും ഓസ്ട്രേലിയയിലും പ്രോബ്ലം ഇല്ല. ന്യൂ സൗത്ത് വെയിൽസിലെ സിഡ്നിയിലുള്ള മറ്റേ ഫുഡ് അതോറിറ്റി ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അത്. പക്ഷെ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാർഡായിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ളതായിരിക്കണം സർഫസ്, ഹാർഡായിരിക്കണം, വെള്ളം ഇറങ്ങുന്ന വെള്ളം അബ്സോർബ് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല. പിന്നെ അങ്ങനെ പിന്നെ ക്രാക്ക് വരാൻ പാടില്ല, അതായത് എളുപ്പം ക്ലീൻ ചെയ്യാവുന്ന രീതിയിലുള്ളതായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴും ഇങ്ങനെയുള്ള രീതിയിൽ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുവെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാത്രമേ ഇത് വരുള്ളൂ. ഇപ്പൊ നേരത്തെ സലൂ പറഞ്ഞ പോലെ യു കെയിൽ ആ പ്രശ്നം ഉണ്ടായത് അത് ഇങ്ങനെ പ്രശ്നം ഇത് ഇങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് വന്നുകൊണ്ട് മാത്രം, ഫുഡ് പോയ്സണിങ് വന്നുകൊണ്ട് മാത്രം ആണ് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അവരവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പൊ അത് അത് അതിനവർക്കൊരു 50,000 pounds എന്തോ ഫൈൻ അടിച്ചു വിട്ടു. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ അതുപോലെ തന്നെ ഷോപ്പിംഗ് ബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോഴും അത് ഈ പ്രശ്നമുണ്ട്. പക്ഷെ ഇത് ഇതിൽ സ്മൂത്ത് ആയിട്ടുള്ള സാധനം, ഇത് നിയമം മൂലം നിരോധിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴിവിടെ ഇപ്പോഴും പലയിടത്തും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സെർവിംഗ് ബോർഡ് വളരെ ക്ലീൻ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം. പിന്നെ ക്ലീൻ അത് ഓൾറെഡി ക്ലീൻഡ് ആയിരിക്കണം, സാനിറ്റൈസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ. പിന്നെ എന്താ പറയുക, ഈ ഈ വിള്ളലുകളോ അങ്ങനെയുള്ള ഒന്നും പാടില്ല. അത്രയും കാര്യങ്ങൾ മാത്രമേ ഗവൺമെന്റ് പ്രത്യേകിച്ച് പറയുന്നുള്ളൂ, അല്ലാതെ അത് ക്ലീൻ ചെയ്യാവുന്നതായിരിക്കാം. പിന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും അത് തന്നെ യൂസ് ചെയ്യുക. കാരണം വീടുകളിലും ഇത് ബാധകമാണ്. കാരണം കട്ട് ചെയ്യുന്ന സാധനം കട്ടിംഗ് ബോർഡെല്ലാം എന്താ പറയുക, ഈ വിള്ളലും ഒട്ടലും ഒക്കെ ഉള്ളതൊന്നും ഒരിക്കലും പ്രത്യേകിച്ച് മരമാകുമ്പോൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. അത് അതാ അതിനകത്ത് ബാക്ടീരിയ മാസ ആഴ്ചകളോളം ട്രാപ്പ് ചെയ്തിരിക്കാൻ അത് പോകത്തില്ല. അപ്പൊ അതാണ് എന്റെ ഒരു ഇതുള്ളത്.
ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ വിനോദ് കാമ്പോത്ത്.
വളരെ നന്ദി ശൽവി.
Hear more stories in your language by visiting sbs.com.au.